ഹായ്, മിസ്റ്റർ ആൻഡ് മിസ്സസ് അയ്യർ ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം.
സ്വാഗതം.
ഞാൻ ഹരിചന്ദ്ര മഠം ആർ ജെ അയ്യർ.
ഞാൻ ആർ ജെ ലക്ഷ്മി.
മിസ്റ്റർ ആൻഡ് മിസ്സസ് അയ്യർ ഷോയിലൂടെ നമ്മൾ കണ്ടുമുട്ടിയിട്ട് കുറേ കാലങ്ങളാവുന്ന അല്ലേ? ഇതിനോടകം ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് നാം ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായ സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെയാണ് നാം അവലോകനം ചെയ്തത്. ഇന്ന് ഞങ്ങളുടെ കയ്യിൽ ലഭിച്ച ഒരു വാട്സപ്പ് മെസ്സേജാണ് ഈ ഒരു വിഷയത്തിന് ആധാരം. ഈ വാട്സപ്പ് മെസ്സേജ് കയ്യിൽ കിട്ടും മുമ്പ് തന്നെ ഇത്തരം ഒരു വിഷയം ഞങ്ങൾക്ക് നിങ്ങളുമായി സംവദിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ യാദൃച്ഛികമായിട്ട് ഈ മെസ്സേജ് വന്ന് ചേരുകയും ചെയ്തു. ആരാണ് ഇത് എഴുതിയതെന്ന് ഞങ്ങൾക്കറിയില്ല. അതിലും അപ്രകാരം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, ഈ മെസ്സേജ് എഴുതിയത് ആരാണെന്നറിയില്ല. പക്ഷേ നല്ലൊരു സന്ദേശമായതുകൊണ്ട് ഞാനിത് നിങ്ങൾക്ക് അയച്ചു നൽകുന്നു എന്നാണ് ആ മെസ്സേജ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും നല്ലൊരു സന്ദേശമായതുകൊണ്ട് ഞാനും ഇത് പലർക്കും ഷെയർ ചെയ്തു. അപ്പോൾ എൻ്റെ അടുത്ത് ലക്ഷ്മി പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്കിത് മിസ്റ്റർ ആൻഡ് മിസ്സസ് അയർ ഷോയിലൂടെ പറഞ്ഞാൽ കുറേ പേര്, നമ്മളൊരു ഫോർവേഡ് ചെയ്യുന്നതിനേക്കാളും ഇരട്ടിയോളം പേരത് കേൾക്കില്ലേ. മാത്രമല്ല നമ്മുടെ അഭിപ്രായങ്ങൾ, അതിനുമേലുള്ള ചർച്ചകൾ എല്ലാം അതിൽ നടക്കില്ലേ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും അതൊരു നല്ല സജഷനായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഈ മെസ്സേജിലെ കണ്ടൻറ് എന്താണെന്ന് ലക്ഷ്മി പറയും. ആ മെസ്സേജ് ലക്ഷ്മി നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ലക്ഷ്മി അതൊന്ന് പറയാമോ?
അപ്പോൾ മെസ്സേജ് തുടങ്ങുന്നത് ഇപ്രകാരമാണ്. ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടിരുന്നു. പയ്യന്നൂർക്കാരനാണ്, സുന്ദരൻ, ആരോഗ്യവാൻ, ഗൾഫിൽ നല്ല ജോലി. വെക്കേഷന് നാട്ടിൽ വന്നപ്പോൾ സുഹൃത്തുക്കളോടൊപ്പം കറങ്ങാൻ ഇറങ്ങിയതാണ്. ഒരു തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ഒരാൾക്ക് ഓംലെറ്റ് കിട്ടാൻ വൈകിയതിന് കടക്കാരനുമായി ചെറുതായി ഒന്ന് ഉടക്കി. ഭക്ഷണം കഴിക്കാൻ വന്ന വേറൊരു ടീം ആ ഉടക്കിൽ പങ്കുചേർന്നു. വാഗ്വാദങ്ങൾ തുടർന്നുകൊണ്ടിരിക്കെ കാശ് കൊടുത്ത് കാറിൽ കയറിയതാണ്. ശത്രുക്കളിൽ ഒരുത്തൻ കുടിച്ചുകൊണ്ടിരുന്ന ഗ്ലാസ്സിലെ വെള്ളം കാറിന് മുകളിലേക്ക് ഒഴിച്ചു. കോപം ഇരച്ചു കയറിയ നായകൻ ഇറങ്ങിച്ചെന്ന് അവന്റെ കുത്തിന് പിടിച്ചു. ഇത്തിരി തരിപ്പിലായിരുന്ന വേറൊരുത്തൻ സോഡാക്കുപ്പി എടുത്ത് നായകന്റെ തലക്കടിച്ചു. ചോര ചീറ്റി ബോധം പോയി. 3 മാസം കഴിഞ്ഞാണ് ആശുപത്രിയിൽ നിന്നിറങ്ങിയത്. കടുത്ത തലവേദന തുടരുന്നു. തുടർച്ചയായി കമ്പ്യൂട്ടറിൽ നോക്കിയിരിക്കുന്ന ജോലികൾ ചെയ്യാൻ സാധിക്കുന്നില്ല. വെയില് കൊള്ളാൻ ഒട്ടും പറ്റില്ല. ജോലി നഷ്ടപ്പെട്ടു. പ്രവാസം മതിയാക്കി. വീട്ടുകാർക്കൊരു ബാധ്യത ആവാതിരിക്കാൻ സുഹൃത്തിന്റെ കൂടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായി തേരാപാരാ നടക്കുന്നു. അയാളുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കാര്യവുമില്ലാത്ത കാര്യത്തിന് ലൈഫ് കുരുതി കൊടുത്തു. താങ്ങാൻ വയ്യാത്ത സ്ട്രെസ്സിന് പരിഹാരം തേടി വന്നപ്പോഴാണ് കഥ പറഞ്ഞത്. ഇയാൾ ഒരു വ്യക്തിയല്ല. എല്ലാ ദിവസവും നമ്മൾ ഇത്തരം മനുഷ്യരെ കണ്ടുമുട്ടുന്നുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. കാര്യമില്ലാത്ത കാര്യത്തിന് കോപം വരികയും തെറി പറയുകയും അടി കൂടുകയും പരിക്കേൽപ്പിക്കുകയും കേസാവുകയും ചെയ്ത് ലൈഫ് കോഞ്ഞാട്ടയായി പോകുന്ന നിരവധി മനുഷ്യരെ നമ്മൾ ദിവസവും കണ്ടുമുട്ടുന്നുണ്ട്. നമ്മൾ നടന്നു പോകുമ്പോൾ മറ്റൊരാളെ തട്ടിപ്പോയാൽ പരിഷ്കൃത രാജ്യങ്ങളിൽ എന്താണ് ചെയ്യുക എന്നറിയാമോ? ഇരുവരും സോറി പറയും. ആരുടെ ഭാഗത്താണ് പിഴവ് എന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് രണ്ടാളും ഉത്തരവാദിത്വം ഏറ്റെടുക്കും. ഒരു അപരിഷ്കൃത രാജ്യത്താണെങ്കിലോ? ഉത്തരവാദിത്വം അവരെ തലയിൽ കെട്ടിവെച്ചു കൊടുക്കും. ഇരുവരും പരസ്പരം തുറച്ചു നോക്കും. അല്പം കൂടി കടന്ന് നിന്റെ മുഖത്ത് കണ്ണില്ലേ എന്ന് ചോദിക്കും. എന്നെ കേറി മുട്ടിയിട്ട് നീ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വരുന്നോ എന്ന് ചോദിക്കും. ഇരുഭാഗത്തും ആള് കൂടും. ബാക്കി പറയേണ്ടതില്ലല്ലോ. വാഹനങ്ങൾ പരസ്പരം ഒന്നുരസിയാലുള്ള സീൻ കണ്ടിട്ടില്ലേ? പരിഷ്കൃത രാജ്യങ്ങളിൽ ഡ്രൈവർമാർ പരസ്പരം വിഷ് ചെയ്ത് കൈകൊടുക്കും. എന്നിട്ടാണ് പരിഹാരം ആലോചിക്കുക. അപരിഷ്കൃത നാടുകളിലോ കൈകൊടുക്കുന്നതും ചിരിക്കുന്നതും സങ്കല്പിക്കാൻ പറ്റുമോ? എവിടെ നോക്കിയാണ് ഡാഷ് വണ്ടി ഓടിക്കുന്നത് എന്ന ചോദ്യത്തോടെയാണ് പുറത്തിറങ്ങുക. നമ്മൾ സമ്മതിച്ചില്ല എങ്കിലും പല കാര്യങ്ങളിലും നമ്മൾ അപരിഷ്കൃതരായ മനുഷ്യരാണ്. ജാതിയും മതവും പണവും ഉൾപ്പെടെ പല പ്രിവിലേജുകളും മലീമസമാക്കിയ മനസ്സുകളാണ് നമ്മുടേത്. പണമുള്ളവന് തോന്നുന്ന അഹങ്കാരത്തോളം ശക്തമാണ് ഇല്ലാത്തവന്റെ അസൂയയും മുറുമുറുപ്പും. അക്കാര്യങ്ങളിൽ ഉള്ളവനും ഇല്ലാത്തവനും സമമാണ്. ഒരു വാഹനം ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ മലയാളി പറയുന്ന ഡയലോഗുകൾ എന്തൊക്കെയാണ്? ആരുടെ 16 അടിയന്തരത്തിന്, അപ്പന് വായുഗുളിക വാങ്ങാൻ, അമ്മയുടെ താലികെട്ടിന്, എന്തെല്ലാം വിശേഷണങ്ങളാണ് മലയാള ഭാഷയിൽ ഉള്ളത്! ഒരു മനുഷ്യന് എന്തെല്ലാം അത്യാവശ്യങ്ങൾ ഉണ്ടാകും! നമ്മളൊക്കെ പല ആവശ്യങ്ങൾക്കും അത്യാവശ്യങ്ങൾക്കും എത്ര തവണ വണ്ടി ചവിട്ടി വിട്ടിട്ടുണ്ട്! പക്ഷേ ഈ ആനുകൂല്യമൊന്നും അപരന് കൊടുക്കില്ല. അയാൾക്ക് എന്തോ അത്യാവശ്യമുണ്ടാകുമെന്ന് വിചാരിച്ച് ഒഴിവാക്കേണ്ട സന്ദർഭങ്ങളെ തലയിൽ കയറ്റി വെച്ച് തെറി പറഞ്ഞ് ക്ഷോഭിച്ച് ഹൃദയമിടിപ്പ് കൂട്ടുകയും കോർട്ടിസോൾ ഹോർമോൺ ഉൽപ്പാദിപ്പിച്ച് സ്വയം പീഡിതനാകുന്ന മനുഷ്യരല്ലേ ഭൂരിപക്ഷം മലയാളികളും. വിദ്യാഭ്യാസവും സംസ്കാരവും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് നിരന്തരം തെളിയിക്കുന്ന സന്ദർഭങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലും നിരന്തരം ഉണ്ടാകുന്നുണ്ട്. ആളുകൾ പെഡസ്ട്രിയൻ ക്രോസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിനിടയിൽ കടന്നു പോകാൻ നോക്കുന്നതും ഹോണടിച്ച് ബുദ്ധിമുട്ടിക്കുന്നതും കണ്ടിട്ടുണ്ട്. സിഗ്നൽ ഓണായതിനു ശേഷം പെഡസ്ട്രിയൻ ക്രോസ് ചെയ്യുമ്പോൾ ഞങ്ങളൊക്കെ പോയതിനു ശേഷം പോയാൽ മതിയെന്ന ഭാവത്തിൽ തുറിച്ചു നോക്കി പതുക്കെ പോകുന്നതും നാം മലയാളികൾ തന്നെ. ഓവർടേക്ക് ചെയ്യുമ്പോൾ എതിരെ വരുന്ന വാഹനം ഡ്രൈവറുടെ ഭാഗത്തേക്ക് അടുപ്പിച്ച് ഹരാസ് ചെയ്യുന്നതും നമ്മൾ തന്നെ. ടേൺ ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് കയറി ഞാൻ ആദ്യം എന്ന ഭാവത്തിൽ ഇടയിൽ കയറി പാസ് ചെയ്യുന്നതും നമ്മളാണ്. എമ്പതി എന്ന വികാരം ചുരുക്കം ചില പേരിലേ ഉള്ളൂ. ഈ 21-ാം നൂറ്റാണ്ടിൽ പോലും വിദ്യാർത്ഥികളുടെ മുദ്രാവാക്യങ്ങൾ കൈയും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടും എന്നാണ്. വിദ്യാർത്ഥി നേതാവ് അധ്യാപകനോട് നിന്റെ മുട്ടുകാലി ഞാൻ തല്ലിയൊടിക്കും എന്ന് ഭീഷണിപ്പെടുത്തിയതിനാണ് നാം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് വിളിക്കുന്നത്. താൻ എന്തോ ആണെന്ന തോന്നൽ പല മലയാളികൾക്കുമുണ്ട്. നമ്മളോടാ കളി? ഞാൻ ആരാണെന്ന അവന്റെ വിചാരം. നമ്മുടെ നാട്ടിൽ വന്നാണ് വേലയിറക്കുന്നത്. എവിടെയുമുണ്ട് ഞാൻ? ഏതു ഞാൻ? തലയ്ക്കൊരടി കിട്ടിയാൽ, മൂക്കിലൽപ്പം വെള്ളം കയറിയാൽ, നിമിഷാർത്ഥം കൊണ്ട് പിടഞ്ഞു ചാകുന്ന ഞാൻ? കാര്യമില്ലാത്ത കാര്യത്തിന് അവരെന്റെ നെഞ്ചത്ത് കയറി സ്വന്തം ജീവിതം നശിപ്പിക്കുന്നത് ഒരു ധീരതയായി കൊണ്ടു നടക്കുന്നവർ ഓംലെറ്റ് 2 മിനിറ്റ് വൈകിയതിന് ലൈഫ് കോഞ്ഞാട്ടയാക്കിയ യുവാവിനെ ഓർത്തു വയ്ക്കുക. അപ്പോ എങ്ങനെയുണ്ട് മെസ്സേജ്?
ആ, നല്ല മെസ്സേജ്. എന്തായാലും ലക്ഷ്മി വായിക്കുന്നത് കേട്ട് ഞാനെങ്ങനെ ഇരിക്കുന്നു. ലക്ഷ്മിക്ക് മലയാളം നന്നായിട്ട് വായിക്കാൻ അറിയാന്ന് ഇപ്പൊ മനസ്സിലായിട്ടോ. ശരി, എന്തായാലും ഈ മെസ്സേജ് തീർച്ചയായിട്ടും വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ്.
തീർച്ചയായും.
കാര്യം ഇത് ഓരോ വ്യക്തികൾക്കും പാഠമാകേണ്ട കാര്യമാണ്. എന്തിനൊക്കെയോ വേണ്ടിയിട്ട് പുറപ്പെട്ട് നടക്കുകയാണ് നമ്മുടെ ഇടയിൽ ഓരോരുത്തരും. എല്ലാവർക്കും ഞാൻ മുമ്പേ എന്നുള്ള ഒരു തീരുമാനമാണ്. തന്നെ ഓവർടേക്ക് ചെയ്യാൻ ഒരാളും അനുവദിക്കുന്നില്ല. നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു ക്യൂവിൽ വെറുതെ കിടന്ന് അക്ഷമ കാണിക്കും, ചിലർ ബാക്കിൽ നിന്ന് തള്ളും. നമ്മുടെ ഓരോരുത്തരുടെ ഊഴം കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റും, ആ ക്യൂവിന് മുന്നിൽ എത്തിച്ചേരാൻ പറ്റും.
ചിലപ്പോൾ ചിലർ അധികാരവും കൂടെ ഉപയോഗിക്കും,
വന്നിട്ട് അവിടെയുള്ള ഒരു സ്റ്റാഫിനെ സ്വാധീനിച്ചിട്ട് നമ്മുടെ മുന്നിൽ വെച്ച് അവരവിടെ പോയി കാര്യം നേടിക്കൊണ്ടുപോകണ നമ്മൾ കാണും. അക്ഷമയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. മാത്രമല്ല, ഒരു തര അഹങ്കാരം ഇതിൽ പറഞ്ഞ പോലെ, ഈ മെസ്സേജിൽ പറഞ്ഞ പോലെ, ഞാനെന്ന് പറയുന്ന ചിന്താഗതിയുണ്ട്. ഒരു വ്യക്തിയായിട്ട് എന്തിനാണ് തർക്കം ഉണ്ടാക്കുന്നതെന്ന് പോലും പലപ്പോഴും പലർക്കും അറിയാൻ വയ്യ എന്നുള്ള കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കഥയുണ്ട് കേട്ടോ. ഒരാളുടെ കാറ് ഇങ്ങനെ ഓടിച്ചു പോകുമ്പോൾ നാട് റോഡിൽ വെച്ച് എന്തോ യന്ത്ര തകരാറ് കൊണ്ട് നിന്നുപോയി. പുള്ളിക്കാരനത് എങ്ങനെയെങ്കിലും സ്റ്റാർട്ടാക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ വണ്ടി നിന്നുപോയത് സത്യമാണ്, അത് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണെങ്കിൽ തൊട്ട് പുറകെ ഒരു വണ്ടിക്കാരൻ വന്ന് ഹോണടി ഹോണടി ഹോണടിയാ. അയാൾ സ്റ്റാർട്ടാക്കാൻ ശ്രമിക്കുന്നു, ഇവിടെ ഹോണടി തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒടുവിൽ ഈ നിന്നുപോയ കാറിൻ്റെ ഡ്രൈവർ ഇറങ്ങി വന്നിട്ട് പറയും, ചേട്ടാ നന്നായിരിക്കുന്നു, ഹോണടി നന്നായിരിക്കുന്നു, ഒരു കാര്യം ചെയ്യൂ, അങ്ങ് ഇനി ഇങ്ങോട്ട് ഇറങ്ങി വന്ന് പുറത്തേക്കിരുന്ന് എൻ്റെ കാറൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കൂ, ഞാൻ ഇതിനകത്ത് കയറി ഇന്ന് ഹോണടിക്കാം. നോക്കൂ, ഈ പറഞ്ഞ കാര്യം എന്താണ്? ആ വണ്ടി മുന്നിൽ നിന്നുപോയി, യന്ത്ര തകരാറ് കൊണ്ടാണ് ആ വണ്ടി നിന്നുപോയത്. അതിന് പുറകെ വന്നു കിടന്ന് ഹോണടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരു നിമിഷാർത്ഥം ഇറങ്ങി വന്ന അതിലെ ഇരിക്കുന്ന ഒരു ഡ്രൈവറല്ലേ, ഒന്ന് നോക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ യന്ത്ര തകരാറ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും, ഇദ്ദേഹത്തിൻ്റെ പരിചയ സമ്പന്നത ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ ഒരു ട്രാഫിക്കിൽ നമ്മൾ കാണും ഇങ്ങനെ വണ്ടികളെല്ലാം അടങ്ങി നിൽക്കും, പെട്ടെന്നായിരിക്കും സിഗ്നൽ മാറുന്നതും അങ്ങോട്ട് ഹോണടി തുടങ്ങുകയാണ്. ഈ തൊട്ടുമുന്നിലേക്ക് എന്ന ആളിന് ചിലപ്പോൾ ഒന്ന് സ്റ്റാർട്ടാക്കാൻ ഒരു നിമിഷാർത്ഥം വൈകിപ്പോവും. ഈ ഒരു നിമിഷാർത്ഥത്തെ പോലും, ആ ഒരു ക്ഷമ പോലും മനുഷ്യർക്ക് ഇല്ലാതെ വരുന്നു. ഈ ക്ഷമ ഇല്ലാതെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേയേറെ കാര്യങ്ങൾ കടന്നുകൂടുന്നു. ലക്ഷ്മിയടുത്ത് ഞാൻ ഈ അടുത്ത കാലത്ത് പറഞ്ഞൊരു കാര്യം തന്നെ എടുക്കാം. ഞാൻ നെടുമ്പങ്ങാട് മാർക്കറ്റിനെ അവിടെ എൻ്റെ ഇരുചക്ര വാഹനവും കൊണ്ട് പാർക്ക് ചെയ്ത് കുട്ടിക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ സ്റ്റോറിൻ്റെ ആ ഭാഗത്ത് കൊണ്ടുവന്ന് നിർത്തിയതാണ്. നിർത്തിയിട്ട് മരുന്ന് മേടിച്ച് തിരികെ കയറാൻ നേരത്ത് ഒരു ഇരുചക്ര വാഹനത്തിൽ പാഞ്ഞു വന്ന ഒരു യുവാവ് ഞാനിങ്ങനെ വണ്ടി പുറകിലോട്ട് എടുക്കാൻ നേരത്ത് അവൻ വണ്ടി കൊണ്ടുവന്ന് ഇങ്ങനെ കയറുകയാണ്. കയറിയിട്ട് എന്നെ മോശപ്പെട്ട രണ്ട് വാക്കുകൾ പറഞ്ഞു. ഞാൻ വണ്ടി പുറകിലോട്ട് എടുക്കുന്നത് അതിൽ തട്ടിയിട്ട് കൂടിയില്ല. ഇപ്പം മൂന്നാല് വാക്കുകൾ പറഞ്ഞിട്ട് അതും നമുക്ക് കേട്ടറയ്ക്കുന്ന തെറിപ്രയോഗമാണ് നടത്തിയത്. എനിക്ക് തന്നെ മനസ്സിലായില്ല, ഇവൻ എനിക്ക് യാതൊരു പരിചയമില്ലാത്തൊരു മനുഷ്യൻ എന്നെ വന്ന് തെറി വിളിക്കുന്നു. സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിൽ വല്ലാത്ത രോഷവും ഉണർന്നു വരും. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ആ ബോധം എനിക്ക് വരും. ഞാൻ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ തിരിയുമ്പോൾ ഇവനെ ഒരു തരം അടിക്കാനുള്ള ഭാവത്തിലാണ് ചാടി
ഇറങ്ങിയിരിക്കുന്നത്.
തീർച്ചയായിട്ടും അങ്ങനെയാണ് അവൻ്റെ നിപ്പ്. അത്രയ്ക്ക് അവൻ ഞാൻ എന്ത് കാണിച്ചു, എനിക്കൊന്നും പിടികിട്ടുന്നില്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ അവൻ്റെ ഭാര്യയുണ്ട്. ഭാര്യ പിന്നെ ഇങ്ങനെ നിൽക്കണം, അവർക്കറിയാം ഇവൻ്റെ ഭയങ്കര ടെമ്പറാണ് എന്നുള്ള രീതി. അയാളുടെ കൈ പിടിച്ച് ഷർട്ടിൻ്റെ ഇവിടെ പിടിച്ച് ഇങ്ങനെ വലിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഭാര്യയുടെ കയ്യിൽ ഒരു കുഞ്ഞ് പൊടിക്കുഞ്ഞ്, പെങ്കുഞ്ഞാണ്, ഒരു പൊടിക്കുഞ്ഞിരിക്കണം. ഒരു രണ്ട് വയസ്സിന് അടുപ്പിച്ച് പ്രായം വരും, രണ്ടോ രണ്ടേ കാലോ അതൊക്കെയേ വരുള്ളൂ. അത്രയും ജീവസ് കുറവുള്ള, അത്രത്തോളം ആരോഗ്യമില്ലാത്തൊരു കുട്ടി അതിരിക്കുന്നു. ഞാൻ നോക്കിയത് ആ കുട്ടിയുടെ മുഖത്തേക്കാണ്, വാടി തളർന്നിരിക്കുന്ന കുട്ടി. ഈ പിതാവ് പിതാവാണ് അയാൾ കോപിച്ച് എൻ്റെ കൂടെ നിൽക്കുന്നു. ഞാനൊരു നിമിഷാർത്ഥം നോക്കിയപ്പോൾ ഈ കുട്ടിയുടെ മൂക്കിൻ്റെ ഒരു ഭാഗത്ത് ചെറിയതായിട്ട് ബ്ലഡിൻ്റെ നനവ് ഇങ്ങനെ കാണുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് ഇയാളടുത്ത് ചോദിച്ചു, കുട്ടിയുടെ മൂക്കിൽ എന്താ പറ്റിയത്? ഞാൻ ഇയാൾ പറഞ്ഞതിന് മറുപടിയൊന്നും കൊടുക്കാതെ ഞാൻ, കുട്ടിയുടെ എന്താ പറ്റിയത്, ആ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ടല്ലോ. പെട്ടെന്ന് ആ ബോയ് ആ കുട്ടിയുടെ മുഖത്തോട്ട് നോക്കിയിട്ട് എന്നെ ഇങ്ങനെ ഒന്ന് നോക്കി. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, ഉച്ച മുതലേ ഇങ്ങനെ തന്നെയാണ്, എന്താണ് കാര്യമെന്നൊന്നും പിടിയില്ല. അടുത്തുള്ള ഒരു ക്ലിനിക്കിൽ കൊണ്ടുപോയപ്പം പറഞ്ഞു അത് ഈ സൈനസൈറ്റിസിൻ്റെ എന്തെങ്കിലുമാണ്, എന്നാലും പൊടിക്കുഞ്ഞല്ലേ ഒന്ന് ചെക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു ഡോക്ടറെ വന്ന് കാണണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇവിടെ വന്നതാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പം ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് അദ്ദേഹം പോയി. ഇനി അദ്ദേഹം അടുത്ത ആഴ്ച എങ്ങനെ വരുള്ളൂ, അദ്ദേഹം എന്തോ ലീവിന് പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, വേറെ ഡോക്ടറുണ്ട്, എൻ്റെ കുട്ടിയെ കാണിക്കുന്ന ഒരു ഡോക്ടറുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു അദ്ദേഹത്തെ പോയി കാണും, നല്ല ചികിത്സ കിട്ടുന്ന ആളാണ്, പെട്ടെന്ന് തന്നെ മിടുക്കനാണ് എല്ലാം പറയുന്നു. നോക്കൂ, അവിടെ ഒരാൾ ക്ഷോഭിച്ച് എന്നെ അടിക്കാൻ വന്നിരിക്കുന്നു, എന്നെ തെറിപ്പദം പറയുകയാണ്. ഞാൻ ആ നോക്കിയത് ആ കുട്ടിയുടെ മുഖത്തായിട്ടാണ്. എന്നിട്ട് ശാന്തമായിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇത് സംഭവ്യമല്ലാത്തൊരു കാര്യമാണ്. പക്ഷേ പലവരും മനസ്സിനെ ഈ കോപത്തിലേക്ക് പോകരുത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച എനിക്ക് ഇത് എനിക്ക് അത്ര പാടായിട്ടുള്ള കാര്യമൊന്നുമല്ല. അങ്ങനെ ഞാൻ ആ ഫോൺ നമ്പർ എല്ലാം കൊടുത്തു. അപ്പോൾ ആ ബോയ് പറയുന്നത്, ഉച്ച മുതലേ ഇങ്ങനെ കുട്ടി അസ്വസ്ഥമായിട്ടിരിക്കുന്നു, ഇതെല്ലാം കണ്ടിരിക്കുക ഞാൻ ദേഷ്യം വന്നുപോയി, അതുകൊണ്ടാണ് താങ്കളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ്. ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല, ഞാൻ വണ്ടി ബാക്കിലോട്ട് എടുത്തപ്പോൾ താങ്കൾ വന്ന് കയറിയതാണ്, എന്നാലും ഭാഗ്യം കൊണ്ട് രണ്ടുപേർക്കും തട്ടില്ല, തട്ട് മുട്ടോ ഒന്നും ഉണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ നിന്ന് പിരിയാണ് ഉണ്ടായത്. ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ നടന്ന ഈ സംഭവത്തെ പറയുന്നത്, അയാൾ തെറി വിളിച്ചപ്പോൾ അയാളുടെ അപ്പോഴത്തെ ഇമോഷൻ്റെ പുറത്ത് അയാൾ കാട്ടിക്കൂട്ടിയ ഒരു വിഷയത്തിന് ഞാൻ അതേ നാണയത്തിൽ തിരിച്ച് പ്രതികരിക്കാൻ പോയിരുന്നെങ്കിൽ അവിടെ ഒരു സംഘടന നടന്നത്, അതിൽ കയ്യൂക്കുള്ള ആരാണോ ആ ആൾ വിജയിക്കും, മറ്റൊരാളിന് പരിക്ക് പറ്റുകയും ചെയ്യും. എന്തായാലും ഒരു അടി കൂടുമ്പോൾ എങ്ങനെയാലും ഒരാളെ തിരിച്ചൊരു ഇടിയെങ്കിലും കൊടുക്കുമല്ലോ. എന്തായാലും അവിടെ ഒരു കേസ് വഴക്കുണ്ടാവുമല്ലോ. ഒരു കുഞ്ഞിനെ വെച്ചുകൊണ്ടിരിക്കുന്ന അയാൾക്ക് ഞാൻ വിചാരിക്കും എൻ്റെ ഭാഗത്താണല്ലോ നേരെ, എൻ്റെ ഭാഗത്താണല്ലോ ശരി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഞാൻ അയാൾക്ക് വഴക്കൂടാൻ
ചെല്ലുന്നത്.
അയാളുടെ മാനസികാവസ്ഥ എന്താണ്, അയാൾ എന്ത് ചിലപ്പോൾ ഒരു ലഹരിയോ എന്തെങ്കിലും അയാൾ ഉപയോഗിച്ചിരുന്നിരിക്കണം ആ സമയത്ത്. എന്താവട്ടെ, അവിടെ ഞാനൊരു സംഘർഷത്തെ ഒഴിവാക്കി വിടുകയാണ് ചെയ്തത്. അവിടെ ആ സെക്കൻഡിൽ ഞാൻ എടുത്ത ക്ഷമയായിരുന്നു അതിൻ്റെ പ്രധാന കാരണമെന്ന് ലക്ഷ്മിക്ക് മനസ്സിലായോ? അല്ലേ, എനിക്ക് ഇതിൽ ലക്ഷ്മിയെടുത്ത് ചോദിക്കാനുള്ളത്, ഒരു മനുഷ്യൻ ഒരു ഷോർട്ട് ടെമ്പേർഡായിട്ട് പെട്ടെന്നുള്ള ഒരു പ്രതികരണം വച്ച് പുലർത്തുന്നത് എന്തുകൊണ്ടായിരിക്കും, എന്തിൻ്റെയൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും ഒരാൾ പെട്ടെന്ന് ഷോർട്ട് ടെമ്പേർഡ് ആകുന്നത്?
ഒരാൾ പ്രധാനമായിട്ടും ഷോർട്ട് ടെമ്പേർഡ് ആവുന്നതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം അഹങ്കാരം തന്നെയാണ്.
ശരിയാണ്,
താനെന്ന ഭാവം, ഞാൻ എന്തോ ആണെന്നുള്ള ഭാവം. രണ്ടാമത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അധികാരം ഉള്ളതുകൊണ്ട് തൻ്റെ കയ്യിൽ എന്തെങ്കിലും പവർ ഉണ്ട്, ഞാൻ എനിക്ക് എന്തുമാവാം എന്നുള്ളവര്.
രാഷ്ട്രീയപരമായിട്ട്
മൂന്നാമത്തെ പറഞ്ഞാൽ അതുപോലെ തന്നെ പൈസയുണ്ട്, എന്നിട്ട് തനിക്ക് നല്ല ആസ്തിയുണ്ട്, സമ്പത്തുണ്ട്, എന്തും വിലയ്ക്കെടുക്കാമെന്നുള്ള ഒരു ഇത്. നാലാമത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാളെ ലഹരിക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് അടിമയായിരിക്കും. അയാൾ ചെയ്യുന്നത് എന്താണെന്ന് അയാൾക്ക് അറിയില്ലായിരിക്കും, അത് മറ്റൊരാളെ ഹാം ചെയ്യിക്കാൻ ചാൻസ് ഉണ്ട്. അഞ്ചാമത്തെ കാരണം, തനിക്ക് എന്തോ ആവാം, അയാൾ ഒരു ഫ്രോഡായിരിക്കും, അയാൾ എന്ത് വേണമെങ്കിലും ചെയ്യും, എന്ത് ചെയ്താലും ജയിലിൽ പോയാലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ ഒന്ന് തന്നില്ലെങ്കിലും ഞാൻ രണ്ടടി കൊടുത്തിട്ടേ പോകത്തുള്ളൂ, ആ ഒരു ചിന്താഗതിയുള്ളവർ. അപ്പോൾ ഇങ്ങനെ ഇനിയും പല കാരണങ്ങളുണ്ടായിരിക്കാം. അപ്പോൾ ഇത്രയാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ മുമ്പ് ഒരു സംഭവം നടന്നത് ഇപ്പം എനിക്കൊരു ഓർമ്മ വന്നു. കാര്യം ഒരു തിയേറ്ററിൽ നടന്ന സംഭവമാണ്, നിങ്ങൾക്ക് പലർക്കും ഓർമ്മയുണ്ടായിരിക്കും. ഒരു അയാളുടെ പേര് എനിക്കറിയില്ല,
ഓർമ്മയുണ്ട്
ചേട്ടനത്. ആ പുള്ളിക്കാരൻ ഇച്ചിരി ക്യാഷൊക്കെ ഉള്ള ഒരു നല്ല വലിയൊരു ബിസിനസ്സുകാരനാണ്. അപ്പൊ ആ പുള്ളിക്കാരൻ ആസ്തിയുള്ള ആള്, അതെ. അപ്പൊ ആ പുള്ളിക്കാരൻ എന്ത് ചെയ്തു, തിയേറ്ററിൽ വന്നപ്പോഴത്തേക്കും ഗേറ്റ് തുറക്കാൻ അല്പം വൈകി എന്ന് പറഞ്ഞ് ഗേറ്റ് വാച്ചറായിരുന്ന എന്തോ ചന്ദ്രബോസ് എന്ന് പറഞ്ഞ ഒരാളിനെ മർദ്ദിച്ച് അവശനാക്കി, അവസാനം കാറിടിച്ച് കൊല്ലുകയാണ് ചെയ്തത്. അദ്ദേഹം മരിച്ചു. പക്ഷേ ഈ ഒരു നിമിഷ നേരം കൊണ്ട് ഇയാൾ ചെയ്തതിന്റെ ബലം അയാൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും പൈസയോ ഒന്നും തന്നെ അയാളെ രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല, ഇപ്പോഴും അയാൾ ജയിലിലാണ്. അപ്പോൾ ഒരു നിമിഷത്തെ ആങ്കർ നിയന്ത്രിച്ചിരുന്നു എങ്കിൽ ഇന്ന് അയാളെ സുഖമായിട്ട് ജീവിക്കുമായിരുന്നു. ആ ഗേറ്റ് വാച്ചർ, ആ മനുഷ്യൻ, പാവപ്പെട്ട ഒരു മനുഷ്യൻ, അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫാമിലിയുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുമായിരുന്നു. ഒരാളുടെ ജീവിതം ഇല്ലാതാക്കി സ്വയം ബലിയാടായി എന്ന് വേണം ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്, അല്ലേ?
തീർച്ചയായിട്ടും ഇതുപോലെ തന്നെയാണ് സമൂഹത്തില് പല കുടുംബത്തിലും നമ്മൾ കണ്ടിട്ടില്ലേ, ഈ പെട്ടെന്നുണ്ടാകുന്ന ഒരു ദേഷ്യം കൊണ്ട് ഓടിച്ചെന്ന് ഒരാളെ വെട്ടിക്കൊല്ലുക, പോയി ആത്മഹത്യ ചെയ്യുക. ഈ ഷോർട്ട് ടെമ്പേർഡായിട്ട് മാറാൻ മാത്രം നമ്മളെ മലയാളികൾക്ക് എന്താണ് പറ്റും? ഒന്ന് ക്ഷമിക്കാനുള്ള മാനസികാവസ്ഥ ഇവിടെ പോകുന്നു. തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ, വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും ഒരു കാറ് ഉരസി കഴിഞ്ഞാൽ അവരെ പരസ്പരം ഇറങ്ങി ആദ്യം പരിശോധിച്ച് എന്തൊക്കെയാണ് ഇതിൽ വന്ന്, അവർക്കറിയാം ഇത് ഇൻഷുറൻസിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ കാറ് രണ്ടുപേരുടെയും കംപ്ലൈൻ്റ് ആയിരിക്കും ഉണ്ടായിരിക്കും, നമുക്ക് അതിനുള്ള ഇത് കിട്ടും, പൈസ കിട്ടും,
അങ്ങനെ റോഡല്ലേ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്.
ആ എന്നാലും വിദേശ റോഡുകളൊക്കെ അങ്ങനെ, വിദേശ രാജ്യങ്ങളിലെ റോഡുകളൊക്കെ നമ്മുടെ നിയമം പോലെയൊന്നുമല്ല, വളരെ നല്ല റോഡുകളാണ്, അവിടെയൊക്കെ സാഹചര്യങ്ങൾ വളരെ കുറവാണ്. എന്നാലും അവിടെ ഇങ്ങനെ ഒരു ചെറിയ തോതിലുള്ള ആക്സിഡൻ്റ് ഒക്കെ നടന്നു കഴിഞ്ഞാലും അവർ ആദ്യം, പിന്നെ അവിടുത്തെ ആക്സിഡൻ്റ് വലിയ ആക്സിഡൻ്റ് ആയിരിക്കും കേട്ടോ, ഇറങ്ങി വന്ന് കാര്യം പറയാനൊന്നും സമയം കിട്ടില്ല, അതിന് മുമ്പ് രണ്ടുപേരും പരലോകത്തെത്തും, കാര്യം അത്ര വേദയിലൊക്കെ ആയിരിക്കും പോകാറുള്ളത്. എങ്കിലും ഒരു ഔപചാരികമായിട്ട് നമുക്ക് പറയാം, ചിലപ്പോൾ ഒരു ഹോട്ടലിൽ നിന്നൊക്കെ വണ്ടിയൊക്കെ ബാക്കിലോട്ട് എടുക്കുമ്പോൾ എന്തെങ്കിലും കയറി തട്ടിക്കഴിഞ്ഞാൽ അത് അവർ പരസ്പരം വാഗ്വാദത്തിനൊന്നും നിൽക്കില്ല, അതിന് എങ്ങനെയാണ് പരസ്പരം ഡീൽ ചെയ്ത് മാറ്റാമെന്നുള്ള കാര്യങ്ങളിലാണ് അവർ. അതെങ്ങനെയാണ്, വ്യക്തികൾക്കുള്ളിൽ എപ്പോഴും ഒരു ആങ്കറുണ്ട്, ഞാനെന്ന ഭാവമുണ്ട്, പക്ഷേ അതിനെ എല്ലായിടത്തും പ്രദർശിപ്പിക്കാനുള്ളതല്ല എന്നുള്ളതാണ്.
ഫാമിലിയിൽ ആങ്കർ പ്രദർശിപ്പിക്കുന്ന കുടുംബനാഥന്മാരുണ്ട്, കുട്ടികളോടും ഭാര്യയോടും എന്തും ആവാം, അയാൾക്ക് അധികാരമുണ്ട് എന്നുള്ള ഭാവത്തിൽ അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്, അല്ലേ?
തീർച്ചയായും
വീട്ടിനകത്തും പുറത്തും അധികാരം പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് തന്റെ ആങ്കറിനെ ഉപയോഗിക്കുന്നവര്
അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ലക്ഷ്മി. ഓ ഒരു ഒരിടത്ത് എനിക്ക് എൻ്റെ കുറച്ച് കാലം മുമ്പുള്ള ഒരു അനുഭവമാണ്, കുറേ കാലം മുമ്പ്. അതായത് ഞാനും ഈ വ്യക്തി എന്ന് പറയുന്ന ക്ഷമ എന്ന് പറയുന്ന കാര്യം പരിശീലിക്കാൻ ചില സമയത്ത് നമുക്കും പറ്റാതെ വരുന്ന ഒരു കാലഘട്ടത്തിൽ, അതായത് ഞാനൊരു കോളേജ് കഴിഞ്ഞ് ഞാനൊരു വണ്ടി ഉണ്ടെന്ന് ഒതുക്കാൻ പോയപ്പം അവിടുത്തെ ഗേറ്റ് വാച്ചർ പറഞ്ഞു, ഇതാ ഇങ്ങോട്ട് ഒതുക്ക്, ഇവിടെ ഇടകിടക്കയല്ലേ എന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് വലിയ ദേഷ്യം വന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വാക്കേറ്റം നടത്താൻ പോയി. എനിക്ക് ആ വണ്ടി അവിടെ ഇടും, ഞാനാണ് അവിടുത്തെ ആ ഷോപ്പിംഗ് കോംപ്ലക്സിൽ വന്ന ആൾ, ഞാൻ കസ്റ്റമറാണ്, ഞാൻ ആ വണ്ടി അവിടെ തന്നെ ഇടും എന്നുള്ള ഭാവത്തിലാണ്. അപ്പോഴദ്ദേഹം പറഞ്ഞത്, മോനെ ഇനി പല വണ്ടികളും വരും, അപ്പോൾ അവർക്ക് ഇടാനുള്ള നിങ്ങൾ ഇച്ചിരി കൂടെ ഒതുക്കി ഇട്ട് കഴിഞ്ഞാൽ അതും കൂടെ ഇടാൻ പറ്റും എന്ന് പറഞ്ഞു. ഞാൻ വണ്ടി ചാവിയൊക്കെ എടുത്തുകൊണ്ട് പോകാൻ പോയപ്പോൾ എനിക്ക് ആ വൃദ്ധനായ മനുഷ്യനെ നോക്കി, എൻ്റെ പിതാവിനേക്കാൾ പ്രായമുള്ള ഈ ഈ ഒരു പ്രായത്തിൽ അവിടെ വന്നൊരു സെക്യൂരിറ്റി പണിക്ക് നിൽക്കുന്ന ആ മനുഷ്യൻ എത്രമാത്രം ജീവിത പ്രാരാബ്ദങ്ങളിലൂടെ കടന്നു പോവാണ്. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ് വണ്ടികൾ വരുമ്പോൾ അടുക്കും ചിട്ടയോട് കൂടി അവിടെ ഇടാൻ വേണ്ടി. അദ്ദേഹത്തിനെ ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുതലാളി വിളിച്ചിട്ട് ശകാരിക്കും, ആരെങ്കിലും തോന്നിയ പാടൊക്കെ പിന്നെ വണ്ടി ഇട്ടിട്ട് പോയാൽ അത് എടുക്കാൻ എന്ത് പ്രയാസമാണ്. പക്ഷേ ഞാൻ അവിടെ എപ്പോഴോ ഉയർന്ന ഞാൻ അവിടുത്തെ കസ്റ്റമറായിട്ട് വരുന്നതാണ്, കസ്റ്റമറെ അവരെല്ലാം നന്നായിട്ട് നോക്കണം എന്നുള്ള ഒരു അഹങ്കാരത്തിൻ്റെ കണിക എൻ്റെ ഉള്ളിൽ ആ സെക്കൻഡിൽ ഈ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവത്തിലുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ വന്ന് വണ്ടിയെടുത്ത് തിരിച്ചിട്ടിട്ട് ആ ചേട്ടനെ, ചേട്ടാ എന്നാണ് വിളിച്ചത്, വയസ്സായ മനുഷ്യൻ എന്നാലും ചേട്ടാ മതിയല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ തിരിഞ്ഞിടുന്നു. എൻ്റെ മനസ്സിൽ ഇന്നും ആ വിഷ്വലുണ്ട്. അതുകൊണ്ട് തന്നെ പലയിടത്തും ചെല്ലുമ്പോഴും ചിലരെ എന്താ പറയുക, ചില ധാർഷ്ട്യപരമായിട്ടുള്ള രീതിയിൽ നമ്മളടുത്ത് വണ്ടിയുടെ കാര്യമൊക്കെ അങ്ങോട്ടൊക്കെ കിട്ടണേ എന്നൊക്കെ ചോദിക്കുമ്പോഴും ഞാൻ അവരടുത്ത് മാന്യം എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ മാന്യതയോടുകൂടി അവിടുത്തെ ഒരു സെക്യൂരിറ്റി പറയുന്ന കാര്യങ്ങൾ അനുസരിക്കും. കാര്യം അവർ പറയുന്നത് എന്നെപ്പോലെ ഇനിയും ഒരുപാട് പേര് വരും, അപ്പോൾ തലങ്ങും വിലങ്ങുമൊക്കെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടിരുന്ന അവസാനം ഈ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ നമ്മൾ തന്നെ വിഷമിക്കും. അതുകൊണ്ടാണല്ലോ ആ ഡ്യൂട്ടിക്ക് വേണ്ടി അദ്ദേഹം അവിടെ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മളൊന്ന് അനുസരിച്ചാൽ എന്താ, നമ്മുടെ വണ്ടി അദ്ദേഹം നന്നായിട്ട് നോക്കില്ലേ? ഇതൊക്കെയല്ലേ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ആർക്ക് വേണമെങ്കിലും ഈ ഷോർട്ട് ടെമ്പേർഡായിട്ടുള്ള ഒരു അവസ്ഥ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കാം ലക്ഷ്മി, പക്ഷേ അത് സ്വയം മനസ്സിലാക്കി തിരുത്തുകയാണ് പ്രധാനം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ ലൈഫിൽ പിന്നെ അത് കടന്നു വരാതിരിക്കാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്.
ദേഷ്യത്തിന് നമ്മളെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെയുള്ള പല പല പ്രശ്നങ്ങളിൽ ചെന്ന് പാടും. നമുക്ക് ആ ഒരു നിമിഷത്തെ കടന്നു പോകാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമ്മൾ തന്നെയാണ് അവിടുത്തെ വിജയി. പെട്ടെന്ന് നമ്മൾ ഒരു ദേഷ്യത്തിന് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമുക്ക് തീർത്താ തീരാത്ത ഒരു നഷ്ടമായി മാറാം. നമ്മുടെ ലൈഫോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ലൈഫോ അതിൽ ബലിയാടാവാം. ചിലപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ നമ്മുടെ ലൈഫ് തന്നെ മാറി മറിഞ്ഞു പോവാം. അത്തരം വിഷയങ്ങൾ ഇപ്പോൾ റീസെൻ്റായിട്ട് തന്നെ നമ്മൾ ഒക്കെ കേട്ട ഒരു കഥ, ഒരു ഇൻസിഡൻ്റ് ഉണ്ട്. ഒരു കുട്ടി, ഒരു 6 വയസ്സുകാരനായ ഒരു കുട്ടിയെ ഒരു 20 വയസ്സുകാരനായ പയ്യൻ കാറിൽ തൊട്ടു എന്നുള്ള ഇതിന് ചവിട്ടി തള്ളിയിട്ടു. അപ്പോൾ അത് വലിയൊരു കേസായി. ആ 20 വയസ്സുകാരൻ പയ്യൻ ഇപ്പോൾ ജയിലിലാണ്. അപ്പോൾ അവൻ്റെ പെട്ടെന്നുള്ള അവനുള്ള ആങ്കർ അവന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവൻ ഇങ്ങനെ ചെയ്തു. പക്ഷെ നമ്മുടെ വീട്ടിലുള്ള ഒരു കുട്ടിയാണ് ഇതുപോലെ കാറിൽ തൊടുകയാണെങ്കിൽ നമ്മളത് ചെയ്യുമോ? അപ്പൊ അതിനുള്ള റീസൺ എന്താണ്? അവനൊരു ഭിക്ഷാടകനോ അല്ലെങ്കിൽ ആ കുട്ടി ഇപ്പൊ ഒരു പോലീസുകാരൻ്റെയോ ഒരു പണക്കാരൻ്റെയോ മകനാണെങ്കിൽ ആ കാറിൽ തൊട്ട് കൊണ്ടിരുന്നിരുന്നെങ്കിൽ അവനൊരിക്കലും അങ്ങനെ ചെയ്യില്ല. കാര്യം ആ അവൻ്റെ വസ്ത്രധാരണം ഇതിലൊക്കെ വെച്ചിട്ട് അവനെ ഒരു ഭിക്ഷാടകനോ അല്ലെങ്കിൽ ഇച്ചിരി കംപ്ലൈൻ്റ് ഉള്ള എന്തോ ഒരു കുട്ടിയാണ് എന്നുള്ള ചിന്തയിൽ എനിക്കാകാം, ഇവനെ എനിക്ക് തള്ളിയിടാം എന്നുള്ള ഇത് ചെയ്തതാണ്. ആ ഒരു നിമിഷം അവന് എന്താണ്, ആ ഒരു മനസ്സാക്ഷി എന്ന് പറയുന്ന ഇത് വർക്ക് ചെയ്തില്ല, ഒരു ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന സംഭവം വർക്ക് ചെയ്തില്ല. കാറാണ്, കുട്ടികൾക്ക് കൗതുകം ഉണ്ടാവാം, അവർ തൊടാം, ചിലപ്പോൾ ചൊറണ്ടാം. അവരുടെ പറഞ്ഞ് മനസ്സിലാക്കിയാലും പിടിച്ച് മാറ്റി നിർത്തുകയോ വേണമെങ്കിൽ ചെയ്യായിരുന്നു. അടിക്കാനോ അല്ലെങ്കിൽ മർദ്ദിക്കാനോ ചവിട്ടാനോ ഒന്നും നമുക്ക് അധികാരമില്ല ആരെയും. ഇപ്പോൾ കുട്ടിയെന്നല്ല, വലിയവരായിരുന്നാലും അതിന് നമുക്ക് അധികാരമില്ല. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കഴിവുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് കഴി നടക്കില്ലായിരുന്നു.
ഇവിടെ നോക്കൂ, നമ്മളീ പറഞ്ഞ തൊട്ടു മുമ്പേ പറഞ്ഞ ആ നിസാം എന്ന് പറയുന്ന വ്യക്തിയായിട്ട് ഈ കാറിൽ ചവിട്ടിത്തെറിപ്പിച്ച ആ ബോയത്തെ ചവിട്ടിത്തെറിപ്പിച്ച കുട്ടിയായിട്ട് ഇവരൊന്നും എല്ലാ സമയവും വില്ലന്മാരോ ക്രൂരന്മാരോ ഒന്നുമല്ല. കാര്യം അവർ ഒരുപാട് നല്ല കാര്യങ്ങൾ അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ കുട്ടി ചിലപ്പോൾ നമ്മൾ ചവിട്ടി തെറിപ്പിച്ചു എന്ന് പറഞ്ഞ് വില്ലനാക്കി നമ്മൾ കാണിക്കുന്ന ഈ കുട്ടി തന്നെ ചിലപ്പോൾ എത്രയോ കുട്ടികളെ മുട്ടായി മേടിച്ചു കൊടുത്തിട്ടുണ്ടാവുക, എത്രയോ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാവുക. പക്ഷേ ഒരു നിമിഷം അപ്പോഴുണ്ടായ ഒരു ദേഷ്യം, ആ സെക്കൻഡിൽ ഉണ്ടായ ദേഷ്യം, പിന്നീട് അവർ ചിന്തിച്ചു നോക്കുക, അയ്യോ അത് ചെയ്യേണ്ടായിരുന്നെന്ന് അവർക്ക് തന്നെ അറിയാവുന്നുള്ള കാര്യം, അത് ആ സെക്കൻഡിൽ അവരിൽ വരുന്ന ഒരു ദേഷ്യം, ആ ദേഷ്യത്തെ അടക്കാൻ പറ്റാത്തതിൻ്റെ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇവിടെ ഇങ്ങനൊരു വിഷയം നടന്നത്. നമ്മൾ ഈ അടുത്ത കാലത്ത് തന്നെ വേറൊരു സംഭവം കണ്ടില്ലേ, ഒരു ബോയ് രാത്രി ചപ്പാത്തി വാങ്ങിക്കാൻ, വീട്ടിലെ ചപ്പാത്തി വാങ്ങിയടിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് പോയി ചപ്പാത്തി മേടിച്ചുകൊണ്ട് ഇറങ്ങുമ്പോൾ രണ്ട് ബോയ്സ് ഇച്ചിരി മദ്യപിച്ചാണ് വന്നത്. വന്ന് കാറിൽ ഇവൻ്റെ ബൈക്കിൽ കൊണ്ടുവന്ന് തട്ടി, ആക്ടീവിൽ കൊണ്ടുവന്ന് തട്ടി. ഇവൻ ചോദിച്ചു, എന്താ ആക്ടീവിൽ തട്ടിയത്, നിങ്ങൾക്ക് കണ്ണ് കണ്ടൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ആ വന്ന് തട്ടിയ വണ്ടിയത്ത് ഒരു പയ്യ ഇറങ്ങിയിട്ട് ഇവൻ്റെ പള്ളക്ക് കത്തി വെച്ച് കുത്തി, അപ്പോഴത്തന്നെ ആ സ്പോട്ടിൽ മരിച്ചു. നോക്ക്, ഒരു വീട്ടുകാർക്ക് വയ്യാതിരുന്ന വീട്ടുകാർക്ക് ഇച്ചിരി ഭക്ഷണം മേടിക്കാൻ ഇറങ്ങിയതാണ്. ഒരു പരിചയമില്ലാത്ത വ്യക്തികൾ വന്ന് ഇവൻ്റെ ലൈഫിനെ തീർത്തിട്ട് പോവുകയാണ്. കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഭാഗത്ത് തന്നെ ചില ന്യായങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷേ എതിരെ വരുന്ന ഒരാൾ മിക്കവാറും ഭ്രാന്തനാണെന്ന് നമ്മളൊന്ന് ഇന്നത്തെ കാലത്ത് കരുതിക്കൊള്ളണം. അതെ, എല്ലാം അങ്ങനെയാണ്. കാര്യം പലർക്കും നമ്മൾ ചിന്തിക്കും പോലെ ഒരു മാനസികാവസ്ഥയിലായിരിക്കില്ല. ചിലപ്പം കണ്ടില്ലേ, നമ്മളൊന്ന് ഓവർടേക്ക് ചെയ്ത് പോകാൻ പോകുമ്പം ഈ നമ്മുടെ ഇടത് ഭാഗത്തുള്ള വണ്ടി സ്പീഡ് കൂട്ടും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന അത്രയും സ്പീഡിൽ എത്ര നമ്മൾ അതിൻ്റെ ഇരട്ടി സ്പീഡ് കൂട്ടിയാലേ നമുക്ക് അതിനെ, ആ കാറിനെ അല്ലെങ്കിൽ ആ ബൈക്കിനെ മറികടക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആക്സിഡൻ്റ് എതിരെ വരുന്ന വണ്ടിയായിട്ട് കൂട്ടി തട്ടിയ എത്രയോ സംഭവങ്ങളുണ്ട്, CCTVയിൽ കണ്ടിട്ടുണ്ട്. ഇത് മനുഷ്യ മനസ്സിൽ, നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ മനുഷ്യ മനസ്സുകളിൽ ഞാനെന്ന ബോധവും അഹങ്കാരവും ഇതെല്ലാം ഉരുകി ഒരു വല്ലാത്ത ഒരു ഇതായിട്ട് ഇരിക്കുകയാണ്. ഒരു ഫ്രസ്ട്രേഷൻ തന്നെയാണ് എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, മറ്റൊരാൾക്ക് ദോഷം വരുന്നത് എന്തോ ഒരു ആഹ്ലാദം കണ്ടെത്തുന്നു.
ഇത്തരം സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവരുണ്ട്.
ഇത്ര തീർച്ചയായും
ചുമ്മാ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണം, എനിക്ക് ഒരു ഹീറോ ആവണം എന്നുള്ള രീതിയിൽ
അത്തരം പാവപ്പെട്ട ചെറുപ്പക്കാരൻ എന്തോ മോഷ്ടിച്ചതിന്റെ പേര് തല്ലിക്കൊന്നത്. ഈ പറഞ്ഞ തല്ലി ആൾക്കാർക്കൊന്നും ക്രിമിനൽ പശ്ചാത്തലമൊന്നുമില്ല. ആ സമയത്ത് അവര് മറ്റാരോ ആയി
മാറുകയാണ്.
അപ്പൊ ലക്ഷ്മി, എനിക്ക് ഈ വിഷയത്തിൽ പൂർണ്ണമായിട്ട് പറയാനുള്ളത്, നമ്മളൊരു പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ എന്ന നിലയ്ക്ക് ആ സമൂഹത്തിൻ്റെ മര്യാദകളെ ലംഘിക്കാനുള്ള പ്രവണത നമ്മുടെ പക്ഷത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. മാത്രമല്ല, പരസ്പര ബഹുമാനം നമ്മൾ വച്ച് പുലർത്തണം. ചിലപ്പോൾ നമ്മുടെ എതിരെ വരുന്ന ആളിന് ചില മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ അയാളുടെ പെരുമാറ്റത്തിൽ വൈകല്യം ഉണ്ടാവാം. പക്ഷെ നമ്മൾ ഓരോരുത്തരും വിചാരിക്കണം, നമ്മൾ പെർഫെക്റ്റാണ്, നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ക്ഷമിക്കേണ്ടവർ നമ്മളാണ്, അയാൾ എന്തോ ആവട്ടെ എന്ന് നമ്മൾ ഓരോരുത്തരും കരുതുമ്പോൾ മാത്രമേ ഇത്തരം വിഷയങ്ങൾക്ക് ഒരു തടയിടാൻ കുറേ പേരെങ്കിൽ ശ്രമിക്കുമ്പോൾ മാത്രമേ, ഇങ്ങനെ ഒരു മാനസികാവസ്ഥ വളർത്തിക്കൊണ്ട് വരുമ്പോൾ മാത്രമേ കഴിയുള്ളൂ. അല്ലാതെ ഞാൻ ശരിയാണ്, എൻ്റെ നേരെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഏത് കാര്യത്തിനും ഞാൻ പ്രതികരിക്കും എന്നുള്ള രീതിയിൽ ഇപ്പോഴത്തെ സമൂഹത്തിൻ്റെ ഒരു വഴിത്താരയിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ ശ്രമിക്കരുത്. കാര്യം എല്ലാവർക്കും അവരുടേതായ ഒരു ശരിയിലൂടെയാണ് കടന്നു പോകുന്നത്. അവർ കാണിക്കുന്ന പലതും തെറ്റുകയായിരിക്കും, പക്ഷേ അവർ വിചാരിക്കുന്ന അത് ശരിയാണെന്ന്, അതുകൊണ്ടാണല്ലോ അവർ ആ ഒരു സമീപനം നടത്തുന്നത്. അപ്പം നമ്മൾ മാന്യമായ രീതിയിൽ ഒരു പൊതു ഇടത്ത് പെരുമാറാൻ ശീലിക്കുക എന്നുള്ളതാണ് പ്രധാനം. മാത്രമല്ല, നിങ്ങൾക്കൊരു ഷോർട്ട് ടെമ്പേർഡായിട്ടുള്ളൊരു സ്വഭാവം ഉണ്ടെങ്കിൽ, അത് ഞാൻ ഇത്തിരി ദേഷ്യക്കാരനാണ്, ഞാൻ ഷോർട്ട് ടെമ്പേർഡാണ്, എനിക്ക് മുൻചുണ്ടിയുണ്ട് എന്നുള്ള നിങ്ങളുടെ സ്വഭാവത്തെ നിങ്ങൾ അംഗീകരിച്ചു കൊടുക്കാതിരിക്കണം. ഞാൻ എന്ത് പ്രശ്നം വന്നാലും ഞാൻ അങ്ങനെ പ്രൊവോക്ക് ആവില്ല, ഈ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിവുണ്ട് എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക തന്നെ വേണം. അല്ലാതെ നമ്മുടെ മനസ്സിന് തോന്നുന്ന വഴിക്കല്ല നമ്മുടെ മനസ്സിനെ വിടുകയും അതിനനുസരിച്ചുള്ള ദുഷ്പ്രവൃത്തികളിലേക്ക് പോവാതിരിക്കാനും നമ്മൾ ജാഗരൂകരായാൽ മാത്രമേ ഇത്തരം വിഷയങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കൂ.
അതെ, തീർച്ചയായിട്ടും ഇരു കൈകളും കൊട്ടിയാലേ നമുക്ക് ശബ്ദം ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ, ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ആങ്കർ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്ത് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ വിജയിയാവുകയാണ്. ഒരു 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 ടൈമിൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ ചിലപ്പോൾ മോശമൊന്നും ആയിരിക്കില്ല, നമ്മൾ പക്ഷേ ചെയ്യുന്നത് നമ്മുടെ ആങ്കറിന് അടിമപ്പെട്ടായിരിക്കും, അത് നമ്മുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കും. അപ്പോൾ അങ്ങനെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആങ്കർ കൊണ്ട് വലിയ വലിയ തെറ്റുകൾ ചെയ്യുന്നത്, അവരിനി എത്ര അധികാര സ്ഥാനത്താവട്ടെ, എത്ര പണമുള്ളവരാവട്ടെ, ഏത് വിധത്തിലുള്ളവരായിരുന്നാലും അവർക്ക് തക്കതായ ശിക്ഷ തന്നെ കിട്ടേണ്ടിയിരിക്കുന്നു. കാര്യം അവർ ചെയ്ത തെറ്റ് അവരെ ഇനി ഏതൊക്കെ പൈസ കൊണ്ടോ അധികാരം കൊണ്ടോ മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും തെറ്റ് തെറ്റ് തന്നെയാണ്, അത് ഒരിക്കലും പാടില്ലാത്തതായിരുന്നു. അത് ചെയ്തതിന് അവർക്ക് അതിൻ്റെതായ ഒരു ശിക്ഷ കൊടുക്കുകയും വേണം.
തീർച്ചയായിട്ടും ആ ശിക്ഷ കിട്ടിയ രീതി അതെല്ലാം മറ്റുള്ളവർക്ക് ഇത്തരം പ്രവണത കാണിക്കുന്നവർക്ക് പാഠമായി മാറുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരിക്കും എന്ന് ഞങ്ങൾ കരുതുന്നു. ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ സമൂഹത്തിലുള്ള മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യണം. കാര്യം ഇത് സമൂഹത്തിൻ്റെ പൊതു ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാളത്ത് പറയാം, നിങ്ങൾക്ക് ബോധവൽക്കരിക്കാം. അപ്പോൾ ഇത് നമുക്ക് ഷെയർ ചെയ്യുകയും മറ്റൊരാളിലേക്ക് ഈ സന്ദേശം എത്തുകയും ചെയ്യുമ്പം അവർക്കൊരു പുനർവിചിന്തനത്തിന് ഒരവസരമുണ്ടായി വരും. മാത്രമല്ല, ഞങ്ങൾ ഈ പറഞ്ഞ വിഷയം ഇവിടെ പൂർണ്ണമാകുന്നില്ല. നിങ്ങൾക്കും ഇതിന്മേൽ കുറേയേറെ നിർദ്ദേശങ്ങൾ നൽകാനുണ്ടാകും, മറ്റുള്ളവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ. ഇങ്ങനെ ഷോർട്ട് ടെമ്പേർഡ് ആയപ്പോൾ നിങ്ങൾ സ്വീകരിച്ച മാർഗം പലരും ഉണ്ടായിരിക്കും, അവർ ഷോർട്ട് ടെമ്പേർഡ് ആയിരുന്നു, എന്നിട്ട് അവർ അതിൽ നിന്ന് മാറി ഇപ്പം കാം ആൻഡ് കൂളായിട്ടുള്ളൊരു മൈൻഡിലേക്ക് വന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ സ്വീകരിച്ച മാർഗങ്ങൾ എന്താണ്, അതും കൂടി നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനെ കീഴിൽ ഒരു ടിപ്പായിട്ട് കൊടുക്കണം. അത് പലർക്കും പ്രയോജനം നൽകുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇത്രയും നേരം ഞങ്ങളെ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടം വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ആർ ജെ ലക്ഷ്മി,
ആർ ജെ അയ്യർ.
നമസ്കാരം.
നമസ്കാരം.